പാഠം 6, വിശുദ്ധ കുർബാന ഒരുക്ക ശുശ്രൂഷയും അനാഫറയും. റോമാ ഗവർണറായിരുന്ന പന്തിയോസ് പിലാത്തോസ് യഹൂദ മത നേതാക്കന്മാരുടെ ആവശ്യപ്രകാരം ഈശോയെ കുരിശുമരണത്തിനായി വിധിച്ചു. നിരവധി പീഡനങ്ങൾക്കു ശേഷം അവിടുത്തെ ഗാഗുൽത്തായിലേക്ക് കൊണ്ടുപോയി. ദീർഘമായ പീഡാനുഭവ യാത്രയുടെ അവസാനം കബാലം അഥവാ ഗാഗുൽത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവിടുത്തെ കുരിശിൽ തറച്ചു. ദാഹിച്ചപ്പോൾ അവിടുത്തേക്കായി നൽകിയ വിനാഗിരി സ്വീകരിച്ച ശേഷം അവിടുന്ന് അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. വീണ്ടും അവിടുന്ന് നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതു പറഞ്ഞിട്ട് അവിടുന്ന് ജീവൻ വെടിഞ്ഞു. ലൂക്ക 23:44-46, യോഹന്നാൻ 19:28-30 വാക്യങ്ങൾ. അരിമത്തിയാക്കാരൻ യോസേപ്പും ഈശോയുടെ ബന്ധുക്കളും ചേർന്ന് അവിടുത്തെ മൃതശരീരം അടുത്തുണ്ടായിരുന്ന ഒരു കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ 3-ാം ദിവസം അവിടുന്ന് വിജയപ്രതാപവാനായി ഉദ്ധാനം ചെയ്തു. ലൂക്ക 24:1-12, യോഹന്നാൻ 20:1-10 വാക്യങ്ങൾ. ഈശോയിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര സംഭവത്തിൻ്റെ മുഴുവൻ ആഘോഷമാണ് വിശുദ്ധ കുർബാന. ഈ മിശുഹാരഹസ്യത്തിൻ്റെ കേന്ദ്ര സംഭവങ്ങളായ ഈശോയുടെ പീഡാനുഭവം, മരണം, ഉദ്ധാനം എന്നീ രഹസ്യങ്ങളിൽ അനാഫറ അഥവാ കൂദാശകർമ്മം സവിശേഷമായ വിധത്തിൽ നമ്മെ പങ്കുചേർക്കുന്നു. അനാഫറയ്ക്ക് മുമ്പായി ഈശോയുടെ മരണോദ്ധാന രഹസ്യങ്ങളിൽ യോഗ്യതയോടെ പങ്കുചേരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരുക്ക ശുശ്രൂഷയുമുണ്ട്. ഒരുക്ക ശുശ്രൂഷ ഈശോയുടെ മരണോദ്ധാന രഹസ്യങ്ങളുടെ ആഘോഷമായ അനാഫറയ്ക്ക് ഒരുക്കമായിട്ടാണ് ഈ ശുശ്രൂഷയെ കാണുന്നത്. ഭൗതിക ഒരുക്കവും ആധ്യാത്മിക ഒരുക്കവുമുണ്ട്. ബലിവസ്തുക്കളുടെ ഒരുക്കം, അവയുടെ സമർപ്പണം, ബലിവസ്തുക്കൾ ശോശപ്പാകൊണ്ടുള്ള മൂടൽ എന്നിവയാണ് ഭൗതിക ഒരുക്കത്തിലെ ഘടകങ്ങൾ. അയോഗ്യരെ പറഞ്ഞയക്കൽ, സാഷ്ടാംഗ പ്രണാമം, കൈകഴുകൽ, വിശ്വാസ പ്രമാണം, കാർമ്മികൻ്റെ മദ്ബഹ പ്രവേശനം എന്നീ കർമ്മങ്ങളാണ് ആധ്യാത്മിക ഒരുക്കത്തിലുള്ളത്. ബലിവസ്തുക്കളുടെ ഒരുക്കം. കാർമ്മികൻ ഈശോയുടെ തിരുശരീരത്വങ്ങൾ സംഹരിക്കേണ്ട കാസയും പീലാസയും ധൂപിച്ച് വിശുദ്ധീകരിക്കുകയും അവയിൽ അപ്പവും വീഞ്ഞും തയ്യാറാക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനത്തെയാണ് നാം അനുസ്മരിക്കുന്നത്. വീഞ്ഞിൽ വെള്ളമൊഴിക്കുന്ന സമയത്തെ പ്രാർത്ഥന ഈ കാര്യം സൂചിപ്പിക്കുന്നു. പടയാളികളിൽ ഒരുവൻ വന്ന് കർത്താവിൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാൻ 19:34. കാർമ്മികൻ പീലാസയിലും കാസയിലും അപ്പവും വീഞ്ഞും തയ്യാറാക്കുമ്പോൾ അവയോടൊപ്പം ആരാധക സമൂഹവും തങ്ങളെ ആത്മനാ സമർപ്പിക്കുന്നു. അനാഫോറയിൽ പങ്കെടുക്കുന്നവരുടെ യോഗ്യത. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ എന്ന ശുശ്രൂഷയുടെ ആഹ്വാനം ഭക്തിയാദരങ്ങളോടെ അനാഫോറയിലേക്ക് പ്രവേശിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അയോഗ്യരെ പറഞ്ഞയക്കൽ. മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവരെയും ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവരെയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവരെയും വചന ശുശ്രൂഷയ്ക്ക് ശേഷം പറഞ്ഞയക്കുന്ന രീതി പുരാതന കാലത്തുണ്ടായിരുന്നു. എത്രമാത്രം ആന്തരിക പരിശുദ്ധിയോടെ വേണം വിശുദ്ധ കുർബാനയ്ക്കണയാൻ എന്ന് ഇത് വ്യക്തമാക്കുന്നു. മാമോദീസയ്ക്ക് യോജിച്ച ജീവിതം നയിക്കാത്തവർ സ്വർഗീയ ജീവിതത്തിൽ നിന്ന് നിത്യമായ തിരസ്കരിക്കപ്പെടുമെന്നതിൻ്റെ അടയാളമാണ് ഈ പറഞ്ഞയക്കൽ. സാഷ്ടാംഗ പ്രണാമം. റാസാക്രമത്തിൽ കാണുന്ന ഈ കർമ്മം സീറോ മലബാർ സഭയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നിന്നിട വൈദികരണിയും നീതി എന്ന് തുടങ്ങുന്ന ഗീതം കാർമ്മികനും ശുശ്രൂഷിയും ഗായക സംഘവും മാറിമാറി ആലപിക്കുമ്പോൾ കാർമ്മികൻ ഭേമായിൽ വിരിച്ചിരിക്കുന്ന വിരിയുടെ അഥവാ ശോശപ്പായയുടെ 4 വശങ്ങളിലും 3 പ്രാവശ്യം വീതം ചുംബിക്കുന്നു. ഈ ഗീതം പുരോഹിതൻ്റെ പ്രത്യേക സ്ഥാനത്തെ വെളിവാക്കുന്നു. ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലാണ് അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരത്വങ്ങളായി മാറ്റപ്പെടുന്നത് എന്ന് അനുസ്മരിക്കുകയും ചെയ്യുന്നു. കൈകഴുകൽ. ദിവ്യരഹസ്യങ്ങളെ ബലിപീഠത്തിലേക്ക് സംവഹിക്കുന്നതിന് മുൻപായി കാർമ്മികൻ കൈകഴുകുന്നു. കാർമ്മികൻ്റെ കൃപാസമുദ്രത്തിൽ ആരാധനാ സമൂഹം മുഴുവൻ കഴുകി ആധ്യാത്മികമായി വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ പ്രതീകമാണിത്. ബലിവസ്തുക്കളുടെ സമർപ്പണവും ദിവ്യരഹസ്യഗീതവും. കാർമ്മികൻ ഉപപീഠങ്ങളിൽ അഥവാ ബേസ് ഗസുകളിൽ ഒരുക്കി വച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും അൾത്താരയിലേക്ക് സംവഹിക്കുന്നു. ഈ സമയത്ത് സമൂഹം ആലപിക്കുന്ന ഗീതമാണ് ദിവ്യരഹസ്യഗീതം. സജ്ജമാക്കപ്പെട്ട കാസയും പിലാസയും കൈകളിൽ വഹിച്ച് കാർമ്മികൻ അൾത്താരയിലേക്ക് നടത്തുന്ന ഈ പ്രദക്ഷിണം ഈശോയുടെ കാൽവരി യാത്രയെ അനുസ്മരിപ്പിക്കുന്നു. അൽത്താരയിൽ ഈ ദിവ്യരഹസ്യങ്ങളെ കുരിശാകൃതിയിൽ ഉയർത്തുന്നത് അവിടുത്തെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നു. കാസയും പീലാസയും ബലിപീഠത്തിൽ വെച്ച് കാർമികൻ ശ്വാസപ്പ് കൊണ്ട് മൂടുന്നു. ഇത് ഈശോയുടെ തിരുശരീരം സംസ്കരിച്ചതിനെ സൂചിപ്പിക്കുന്നു. താതനം അതുപോലെ ആത്മജനം എന്നു തുടങ്ങുന്ന ഗീതം ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ തന്നെ രണ്ടാം ഭാഗമാണ്. ഈ ഗീതത്തിൽ കന്യകാമറിയത്തെയും സ്ലീഹന്മാരെയും മാർത്തോമാസ്ലിഹായെയും നീതിമാന്മാരെയും രക്തസാക്ഷികളെയും മരിച്ചവരെയും അനുസ്മരിക്കുന്നു. അവരെപ്പോലെ വിശുദ്ധരായി പരിശുദ്ധ തൃത്വത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്കും സാധിക്കുമെന്നും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും ഇതിന് നമ്മെ സഹായിക്കുമെന്നും ഈ ഗീതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസ പ്രമാണം. സഭയുടെ വിശ്വാസത്തിൻ്റെ ആഘോഷവും അനുഷ്ഠാനവുമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമായ അനാഫോറയിലേക്ക് കടക്കുന്നതിന് മുൻപായി സമൂഹം തങ്ങളെ വിശ്വാസ അനുഭവം പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ തൃത്വത്തിലും തിരുസഭയിലും സ്വർഗീയ ജീവിതത്തിലുമുള്ള വിശ്വാസമാണ് നാം ഇവിടെ ഏറ്റുപറയുന്നത്. മദ്ബഹ പ്രവേശനം. കാർമികൻ അതീവ ഭക്തിയോടുകൂടെ മൂന്ന് പ്രാവശ്യം അഗാധമായി കുനിഞ്ഞ് ആചാരം ചെയ്തുകൊണ്ട് അൽത്താരയെ സമീപിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഈശോയുടെ തിരുശരീര തങ്ങളുടെ ബലിയർപ്പിക്കാൻ പാപിയും ബലഹീനനുമായ തന്നെ കാരുണ്യപൂർവ്വം യോഗ്യനാക്കിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് കാർമികൻ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൻ്റെ കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, ആത്മാക്കളുടെ രക്ഷ, ലോകം മുഴുവൻ്റെയും അനുരഞ്ജനം, എല്ലാ സഭകളുടെയും സമാധാനവും ശാന്തിയും ഇവയ്ക്കെല്ലാം വേണ്ടിയാണ് കാർമികൻ ബലിയർപ്പിക്കുന്നത് എന്ന് ഈ പ്രാർത്ഥന വ്യക്തമാക്കുന്നു. തുടർന്ന് കാർമികൻ ദൈവത്തിൻ്റെ സിംഹാസനമായ ബലിപീഠത്തിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ച് മൂന്ന് പ്രാവശ്യം ചുംബിക്കുന്നു. അനാഫറ അഥവാ കൂദാശകർമ്മം. വിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമാണ് അനാഫറ. അനാഫറ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഉയർത്തുക, സമർപ്പിക്കുക എന്നൊക്കെയാണ്. പൗരസ്ത്യ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിൽ മൂന്ന് അനാഫറകളുണ്ട്. ഒന്നാം അനാഫറ സ്ലിഹന്മാരുടെ അനാഫറയും, അതായത് കിഴക്കിൻ്റെ പ്രബോധകരായ മാർ അദ്ധായി മാർ മാറി എന്നീ സ്ലിഹന്മാരുടെയും, രണ്ടാം അനാഫറ തേദോറിൻ്റെ അനാഫറയും, മൂന്നാം അനാഫറ നെസ്തോറിയസിൻ്റെ അനാഫറയുമാണ്. ഇതിൽ സ്ലിഹന്മാരുടെ അനാഫറയാണ് നാം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നാല് പ്രാർത്ഥനാ വൃത്തങ്ങളാണ് അനാഫറയിലുള്ളത്. ഒരു പ്രാർത്ഥനാ വൃത്തത്തിൽ പ്രധാനമായും നാലു ഘടകങ്ങൾ ഉണ്ടായിരിക്കും. പ്രാർത്ഥനായാചന, രഹസ്യപ്രാർത്ഥന അഥവാ കൂശാപ്പ, പ്രണാമജപം അഥവാ ഗൃഹാന്ത പ്രാർത്ഥന, സ്തുതിഗീതം അഥവാ കാനോന. ഇവയാണ് ആ നാല് ഘടകങ്ങൾ. ഇവയുടെ കേന്ദ്രം പ്രണാമജപങ്ങളാണ്. കുനിഞ്ഞു നിൽക്കുന്നത് അഥവാ പ്രണമിക്കുന്നത് എന്നാണ് ഗൃഹാന്ത എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം. കാർമികൻ അല്പം കുനിഞ്ഞു നിന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. അതിനാലാണ് ഇതിനെ ഗൃഹാന്ത അഥവാ പ്രണാമ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായതിനാൽ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയെന്നും ഇതിന് പേരുണ്ട്. ഒന്നാം പ്രണാമജപവൃത്തം അഥവാ ഗൃഹാന്തവൃത്തം. പ്രാർത്ഥനായാചന, രഹസ്യപ്രാർത്ഥന, ഒന്നാം പ്രണാമജപം, സ്തുതിപ്പ് വരെയുള്ള ഭാഗം എന്നിവ ഒന്നാം പ്രണാമവൃത്തത്തിൽപ്പെടുന്നു. ഒന്നാം പ്രണാമജപത്തിൽ ദൈവം വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രണാമജപം അവസാനിക്കുന്നത് ഞങ്ങളങ്ങേക്കു സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എന്ന കാനോനയോടുകൂടെയാണ്. ഈ സമയം കാർമികൻ ശിരസിനുമേൽ കൈയുയർത്തി തൻ്റെ മേൽ തന്നെ കുരിശടയാളം വരയ്ക്കുന്നു. പ്രാർത്ഥനായാചന. ദൈവിക സാന്നിധ്യം നിറഞ്ഞുനിൽക്കുന്ന ബലിപീഠത്തിലെത്തുന്ന വൈദികൻ തൻ്റെ അയോഗ്യതയെക്കുറിച്ച് ബോധവാനായി സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. ദൈവജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കുന്ന പുരോഹിതനെ പ്രാർത്ഥന വഴി ശക്തിപ്പെടുത്താൻ ദൈവജനത്തിന് കടമയുണ്ട്. സമാധാന ആശംസ. കാർമികൻ ജനത്തിന് നേരെ തിരിഞ്ഞ് സമാധാനം ആശംസിക്കുന്നു. ശുശ്രൂഷി കാർമികൻ്റെ കയ്യിൽ നിന്നും സമാധാനം സ്വീകരിച്ച് സമൂഹത്തിന് നൽകുന്നു. മിശുഹായാണ് നമ്മുടെ സമാധാനം. എഫേസോസ് 2:14. ഈശോയുടെ സമാധാനം നമ്മൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ ബലിയർപ്പണത്തിന് വേണ്ട അവശ്യയോഗ്യതയായ സ്നേഹവും ഐക്യവും നമ്മിലുണ്ടെന്നും ലോകം മുഴുവനിലുമുള്ള സഹലരോടും അനുരഞ്ജനത്തിലാണെന്നും നാം പ്രഖ്യാപിക്കുകയാണ്. അനുസ്മരണ പ്രാർത്ഥന അഥവാ ഡിപ്റ്റിക്സ്. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും പേരു പറഞ്ഞ് അനുസ്മരിക്കുന്ന വേളയാണിത്. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയാണിത്. ഇതേ തുടർന്ന് നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ എന്നുള്ള ശുശ്രൂഷയുടെ ആഹ്വാനം ബലിയർപ്പണത്തിൽ എങ്ങനെയാണ് സമൂഹം പങ്കെടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നു. തുടർന്ന് വരുന്ന രഹസ്യ പ്രാർത്ഥനയിൽ ദിവ്യബലിയർപ്പിക്കുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ ബഹുമാനത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കുമാണെന്ന് വ്യക്തമാക്കുന്നു. ധൂപാർപ്പണം. തുടർന്ന് വരുന്ന ധൂപാർപ്പണം പരിശുദ്ധ തൃത്വത്തിൻ്റെ ബഹുമാനത്തിനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവജനത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ളതാണെന്ന് ആശീർവാദ പ്രാർത്ഥന വ്യക്തമാക്കുന്നു. സംഭാഷണ പ്രാർത്ഥന. തുടർന്ന് വരുന്ന സംഭാഷണ രൂപത്തിലുള്ള പ്രാർത്ഥന ദൈവജനത്തെ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും എന്നാരംഭിക്കുന്ന വിശുദ്ധ പൗലോസ് ലീഹായുടെ പ്രാർത്ഥനാശംസ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവമാക്കി തരുന്നു. തുടർന്ന് സ്വർഗീയ മേഖലയിലേക്ക് ചിന്തയും മനസ്സും ഉയർത്താൻ കാർമ്മികൻ ആഹ്വാനം ചെയ്യുന്നു. അതിന് മറുപടിയായി സമൂഹം ചൊല്ലുന്ന അബ്രാഹത്തിൻ്റെയും എന്ന പ്രാർത്ഥന വഴി ദൈവം മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് ഏറ്റുപറയുന്നു. വിശുദ്ധ കുർബാന സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നുവെന്നും അത് ന്യായവും യുക്തവുമാണെന്നുമുള്ള പ്രഖ്യാപനത്തോടെ സംഭാഷണ പ്രാർത്ഥന അവസാനിക്കുന്നു. രണ്ടാം പ്രണാമജപവൃത്തം. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധിയിലും എന്നാരംഭിക്കുന്ന രഹസ്യ പ്രാർത്ഥനയോടെ രണ്ടാം ഗൃഹാന്തവൃത്തം ആരംഭിക്കുന്നു. പരിശുദ്ധമായ ബലിയർപ്പണത്തിന് ചേരാത്ത എല്ലാ തിന്മകളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കി ഈ തിരുക്കർമ്മം പ്രത്യാശയോടെ അർപ്പിക്കാനുള്ള ആത്മധൈര്യത്തിനായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിച്ച ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ് രണ്ടാം പ്രണാമജപത്തിലൂടെ. സൃഷ്ടികർമ്മവും മനുഷ്യരക്ഷയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. പരിശുദ്ധൻ ഗീതം. തുടർന്നുള്ള ഗീതത്തിൽ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. യേശയ്യായുടെ ദർശനത്തിലെ ശ്രാപ്പന്മാരുടെ സ്തുതിഗീതം, യേശയ്യ 6:3. യോഹന്നാൻ്റെ വെളിപാടിലെ സ്വർഗീയ ദർശനം, വെളിപാട് 4:8. ഈശോയുടെ ഓറസ്ലിം പ്രവേശനത്തിൽ ജനം ആർത്തു വിളിച്ച ഓശാന, മത്തായി 21:9 എന്നീ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ ചേർത്ത് രൂപം കൊടുത്ത സ്തുതിഗീതമാണിത്. ഈ സ്തുതിഗീതത്തോടുകൂടെ രണ്ടാം പ്രണാമജപവൃത്തം അവസാനിക്കുന്നു. മൂന്നാം പ്രണാമജപവൃത്തം. പരിശുദ്ധൻ ഗീതത്തിൻ്റെ സമയത്ത് കാർമ്മികന് ചൊല്ലുന്ന ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു എന്ന രഹസ്യ പ്രാർത്ഥനയോടെ മൂന്നാം പ്രണാമജപവൃത്തം ആരംഭിക്കുന്നു. സ്വർഗീയ ദർശനം ലഭിച്ച യേശയ്യ പ്രവാചകനുണ്ടായ പാപബോധാനുഭവത്തിലേക്ക് ഈ പ്രാർത്ഥന നമ്മെ നയിക്കുന്നു. കാർമ്മികൻ്റെ പ്രാർത്ഥനായാചനയെ തുടർന്ന് വരുന്ന മൂന്നാം പ്രണാമജപത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകരകർമ്മം അനുസ്മരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയെ രണ്ടായി തിരിച്ചുകൊണ്ട് മധ്യഭാഗത്തായി വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണം ചേർത്തിരിക്കുന്നു. ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തെ അനുസ്മരിച്ച് നന്ദി പറയുകയാണ് ആദ്യ ഭാഗത്ത്. സ്ഥാപന വിവരണാനന്തരം തുടരുന്ന രണ്ടാം ഭാഗത്ത് നന്ദി പ്രകാശിപ്പിക്കുവാൻ പോലും സാധ്യമല്ലാത്ത വിധം ദൈവം ചുരിഞ്ഞ അനന്തമായ കൃപയേറ്റു പറഞ്ഞുകൊണ്ട് സഭാമാതാവ് ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എന്നു തുടങ്ങുന്ന സ്തുതിഗീതത്തോടുകൂടെ മൂന്നാം പ്രണാമജപവൃത്തം അവസാനിക്കുന്നു. സ്ഥാപന വിവരണം. തിരുവത്താഴവേളയിൽ ഈശോ അപ്പവും വീഞ്ഞും എടുത്ത് ആശീർവദിച്ച് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരരക്തങ്ങൾ ശിഷ്യർക്ക് നൽകിയതിനെയാണ് സ്ഥാപന വിവരണത്തിൽ അനുസ്മരിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെ ഈശോ സ്ഥാപിച്ച ദിവ്യനിമിഷങ്ങൾ ഇതിലൂടെ ഓരോ ബലിയിലും നാം അനുസ്മരിക്കുന്നു. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണ് നാം വിശുദ്ധ കുർബാന ആചരിക്കുന്നതും. 1 കൊരിന്തോസ് 11:25. നാലാം പ്രണാമജപവൃത്തം. കാർമ്മികൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയോടെ നാലാം പ്രണാമജപവൃത്തം ആരംഭിക്കുന്നു. കൈവിരിച്ച് പിടിച്ചുകൊണ്ട് കാർമ്മികൻ സഭാധികാരികൾക്കും ഭൗതികാധികാരികൾക്കും ജീവിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു. കാർമ്മികൻ്റെ പ്രാർത്ഥനായാചനയെ തുടർന്ന് വരുന്ന നാലാം പ്രണാമജപത്തിൽ ദൈവം സഭയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധീകരണ കർമ്മത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെയും പിതാക്കന്മാരെയും അനുസ്മരിക്കുകയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവ മരണോദ്ധാനങ്ങളെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. റൂഹാക്ഷണ പ്രാർത്ഥന. ഈശോയുടെ ഉയർപ്പിൻ്റെ രഹസ്യമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഈശോയെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ അൾത്താരയിലെ ബലിയും പൂർണ്ണമാക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആവസിച്ച് ആശീർവദിച്ച ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അത് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാർമികൻ ചൊല്ലുന്ന സജീവവും പരിശുദ്ധവും എന്ന് തുടങ്ങുന്ന സ്തുതിഗീതത്തോടുകൂടെ നാലാം പ്രണാമജപവൃത്തവും ഒപ്പം അനാഫോറയും അവസാനിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ കൂദാശാ ഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന അനാഫോറയിൽ ഈശോയുടെ മരണം, ഉദ്ധാനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്നിവയെല്ലാം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അനാഫുറയിൽ സജീവമായി പങ്കുപറ്റുന്നതിലൂടെ രക്ഷാകരമായ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്.